Assalamualaikum warahmatullahi wabarakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nastaghfiruh. Wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. May yahdihillahu fala mudilla lah wa man yudlil fala hadiya lah. Wa ashhadu an la ilaha illallah wahdahu la sharika lah wa ashhadu anna Muhammadan 'abduhu wa rasuluh. Arsalahu bil huda wa dinil haqq ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة wa kullu bid'atin dhalalah wa kullu dhalalatin finnar. Sahodarangale, namukkellavarkkum uttama bodhyamulla yathoru samshayavumillatha oru yathartyamanu maranam, nammude bhautika jeevithathinte avasanam. Namukkariyam Allahu Ta'ala മനുഷ്യന്റെ ജീവിതം വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് സഞ്ചരിപ്പിക്കുന്നത്. ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ മൂന്ന് വീടുകൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ദാറു ദുനിയ, ദാറുൽ ബർസഖ്, ദാറുൽ ആഖിറ. ഭൗതിക ജീവിതം, അതിനുശേഷമുള്ള ഖബറിലെ ബർസഖിയായ ജീവിതം, അതിനുശേഷം ആഖിറത്ത്, സ്വർഗമോ അല്ലെങ്കിൽ നരകമോ. ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയും കടന്നു പോകാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്, നമ്മുടെ ഭൗതിക ജീവിതം. ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ദീർഘമായ കാലം ബർസഖിയായ ലോകത്ത്, ഖബറിൽ നമുക്ക് കഴിയാനുണ്ട്. അതിനേക്കാളും എത്രയോ ഇരട്ടി കാലം, അറ്റമില്ലാത്തത്രയും കാലം പരലോകത്ത്, ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ മനുഷ്യൻ കഴിഞ്ഞുകൂടാനുണ്ട്. ഈ ഘട്ടങ്ങളിൽ ഒന്നാമത്തേതിൻ്റെ അവസാനവും രണ്ടാമത്തേതിൻ്റെ തുടക്കവും, ആ മാറ്റത്തിനാണ് മരണമെന്ന് നമ്മൾ പറയുന്നത്. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തൻ്റെ ഈ അന്തിമഘട്ടത്തെക്കുറിച്ച്, അവസാനത്തെക്കുറിച്ച് ചിന്തിക്കണം. കാരണം നമുക്ക് മുമ്പ് ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയിട്ടുണ്ട്. അവരും നമ്മെപ്പോലെ തന്നെ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്ത് തിരക്കുകളിലായി അങ്ങനെ കഴിഞ്ഞുപോയി. അങ്ങനെ അവരുടെ കളിയിലും വിനോദത്തിലും അല്ലെങ്കിൽ ദുഃഖങ്ങളിലും വേവലാതികളിലും ഒക്കെയായി തങ്ങളുടെ അന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ, പരലോകത്തെക്കുറിച്ച് ബോധമില്ലാതെ കഴിഞ്ഞുകൂടിയവരായിരിക്കും മഹാഭൂരിപക്ഷം ജനങ്ങളും. അങ്ങനെയിരിക്കെ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം അവരെ പിടികൂടുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു ഗതി, അശ്രദ്ധയിലായിക്കൊണ്ട് ബോധമില്ലാത്ത അവസ്ഥയിൽ മരണപ്പെടുന്ന അവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. ഇന്ന് നാം ജീവിക്കുന്ന ഈ ഭൂമിയുടെ മുകളിലുള്ളതിനേക്കാൾ ആളുകൾ, മനുഷ്യർ ഭൂമിക്ക് താഴെ നമ്മുടെ കാലിന് ചുവട്ടിൽ ജീവിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം, അവർക്കും ബോധമുണ്ട്. അവരുടെ ശരീരം മണ്ണായെങ്കിലും നിർമ്മിപ്പോയെങ്കിലും അവർക്കവിടെ സുഖങ്ങളും ദുഃഖങ്ങളുമുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിനടുത്തു കൂടെ നടന്നുപോയി. പുതുതായി മറമാടപ്പെട്ട ഒരു വ്യക്തിയാണ്, പുതിയൊരു ഖബറാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം രണ്ടറക്കത്ത് നമസ്കാരമായിരിക്കും. ഇപ്പോൾ ഒരുപക്ഷെ അശ്രദ്ധയിൽ ജീവിച്ച ഒരാളാണെങ്കിൽ അവൻ ദുഃഖത്തിനായിരിക്കും, തീരാത്ത ദുഃഖത്തിനായിരിക്കും. ഈ വസ്തു ഇല്ലാതിരിക്കണമെങ്കിൽ ഇങ്ങനെയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. ഈ ഭൗതിക ജീവിതം നമ്മുടെ യാത്രയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. നമ്മുടെ അവസാനത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ ഗഫലത്തിലായിക്കൊണ്ട് മരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാം അവസാനം നന്നാക്കി തരുമാറാകട്ടെ. മരണത്തെക്കുറിച്ച് മുൻഗാമികളായ ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ പറയുന്നത്, ഖുർആന്റെ പിൻബലമുള്ളത്, മരണം എന്നത് അല്ലാഹുവിന്റെ ഒരു മഖ്ലൂഖാണ്, ഒരു സൃഷ്ടിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ശുദ്ധമായ അദം, പൂർണമായ ഒരു ശൂന്യത, അതല്ല മരണമെന്ന് പറയുന്നത്. നേരെ മറിച്ച് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സൃഷ്ടിയാണ്, അല്ലാഹു സൃഷ്ടിച്ച ഒരു വസ്തുവാണ് മരണമെന്ന് പറയുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവൻ എന്നാണ് അല്ലാഹു തആല അവനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത്. ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കും, മരണത്തിന്റെ അവസ്ഥ വാളുകൊണ്ട് വെട്ടുന്നതിനേക്കാൾ, ഒരു ഈർച്ച വാളുകൊണ്ട് അറുത്തു മുറിക്കുന്നതിനേക്കാൾ കടുത്ത വേദനയായിരിക്കും മരണം. അതിന് സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, മരണമെന്ന ഈ പ്രതിഭാസം നടക്കുന്നത് നമ്മുടെ റൂഹിലാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപെട്ടു പോകുന്നതാണ് മരണം. എവിടെയാണ് നമ്മുടെ റൂഹ്? ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും റൂഹുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും വേദന അനുഭവിക്കും. റൂഹ് ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വേദനയുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട സന്ദർഭം ഇമാം ബുഖാരി റഹിമഹുള്ളാഹി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ അല്പം മുമ്പ് വെള്ളത്തിൽ എന്റെ കൈകൾ മുക്കി മുഖം തുടച്ചുകൊണ്ടിരുന്നു, വേദന സഹിക്കാൻ സാധിക്കാതെ. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്തിൻ, തീർച്ചയായും മരണത്തിന് സക്കറാത്തുണ്ട്. എന്താണ് സക്കറാത്ത് എന്ന് പറഞ്ഞാൽ? സക്കറാത്ത് എന്ന് പറഞ്ഞാൽ ലഹരി എന്നർത്ഥമുണ്ട്. സക്കറത്തുൻ എന്ന് പറഞ്ഞാൽ ലഹരിയാണ്. ലഹരി ബാധിച്ചവനെ പോലെ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന കടുത്ത വേദന മരണസമയത്ത് അനുഭവിക്കും. ഇങ്ങനെയുള്ള ഒരു നിർണായകമായ മുഹൂർത്തം, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന കടുത്ത ഒരു വേദന, ഒരു പരിവർത്തനം, ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റം, അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാനുണ്ട്. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. പലരും മരിക്കുന്ന സന്ദർഭം കണ്ടവരായിരിക്കും നമ്മൾ. സംസാരിക്കാൻ ശ്രമിക്കും, പക്ഷെ സാധിക്കുകയില്ല. അവരുടെ ബുദ്ധി പോലും പ്രവർത്തിക്കുകയില്ല. സക്കറാത്ത് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ലഹരി ബാധിച്ചവരെ പോലെ ആയിപ്പോകും. അത്രയും കടുത്ത വേദനയായിരിക്കും മരണത്തിനുണ്ടാവുക. ആ സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു ചെറിയ നിമിഷമായിരിക്കും മരണം നടക്കുന്നത്. അല്ലെങ്കിൽ വളരെ നിശബ്ദനായിക്കൊണ്ടായിരിക്കും ഒരു രോഗി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നത്. പക്ഷെ ആ നിസ്സാരമായ നിമിഷത്തിൽ അവന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, മലക്കുകൾ അവിടെ സന്നിഹിതരാകും, മലക്കുകൾ അവന്റെ ചുറ്റുമുണ്ടാകും. നമ്മൾ കാണുന്നില്ലെങ്കിലും ഈ കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. ഫലൗല ഇദാ ബലഗത്തുൽ ഹുൽഖൂം, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സന്ദർഭം. വഅൻതും ഹീന ഇദിൻ തൻദുറൂൻ, നിങ്ങൾ ഈ മരണാസന്നനായ വ്യക്തിയുടെ ചുറ്റും ഇരിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകില്ലാ തുബ്സിറൂൻ, നാം അവനോട് നിങ്ങളെക്കാൾ അടുത്തവനാണ്, അഥവാ മലക്കുകൾ അവിടെയുണ്ട. വലാകില്ലാ തുബ്സിറൂൻ, പക്ഷെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ മലക്കുകൾ എങ്ങനെയായിരിക്കും? ഹദീഫിൽ കാണാം, അവരെല്ലാവരും ഒരുപോലെയല്ല. സ്വാലിഹായൊരു മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ, മുഅ്മിനായൊരു മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ, അവന്റെ ചുറ്റും ഹാജരാകുന്ന മലക്കുകൾ സുമുഖന്മാരായിരിക്കും, സുന്ദരന്മാരായിരിക്കും, സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടിരിക്കും, അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കും, സ്വർഗത്തെക്കുറിച്ച് അവന് പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി അവനെ മരിപ്പിക്കും. അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കും. ഈ മലക്കുകളുടെ മുഖം കാണുമ്പോൾ, അവർ പറയുന്ന സ്വർഗത്തിന്റെ വർണ്ണനകൾ കേൾക്കുമ്പോൾ, അവർ പറയുന്ന ആശ്വാസവാക്കുകൾ കേൾക്കുമ്പോൾ, അവൻ എത്രയും പെട്ടെന്ന് മരിച്ചുപോയി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ ആഗ്രഹിക്കും. നേരെ തിരിച്ച് ഫാസിഖായ, ഫാജിറായ, കാഫിറായ മനുഷ്യനാണെങ്കിൽ അവൻ വികൃത മുഖമുള്ള വളരെ ക്രൂരന്മാരായ ഭീഷണിപ്പെടുത്തുന്ന മലക്കുകളായിരിക്കും അവന്റെ ചുറ്റും സന്നിഹിതരാവുക. അവരുടെ മുഖം കാണുമ്പോൾ അവൻ പേടിക്കും, അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ പേടിക്കും. ഈ രണ്ട് സന്ദർഭങ്ങളും നിങ്ങൾ ഓർത്തു നോക്കുക. നമ്മൾ ചെറിയ ഒരു പരിക്ക് പറ്റി അല്ലെങ്കിൽ ഒരു പനി പിടിച്ച് കിടപ്പിലായാൽ ഒരാൾ വന്നിട്ട് നമ്മുടെ ആ വേദന കുറച്ചുകൂടി കൂട്ടുന്ന രൂപത്തിൽ, കൂടുതൽ വേദനിപ്പിക്കുന്ന രൂപത്തിൽ നോവിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അനുഭവം? നേരെ മറിച്ച് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന, പ്രസന്നവദനരായ, പുഞ്ചിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ വന്നിരുന്ന് നമ്മെ ഒന്ന് തലോടി ആശ്വസിപ്പിച്ചാൽ എന്തായിരിക്കും അനുഭവം? അത് ചെറിയൊരു രോഗത്തിന്റെ അവസ്ഥ. ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്ന, ഏറ്റവും വലിയ പ്രയാസഘട്ടത്തിൽ ഈ അനുഭവങ്ങൾ ഈ രണ്ട് രൂപത്തിൽ, ഒരു രൂപത്തിലായിരിക്കും നമ്മൾ കടന്നുപോവുക. അതേതായിരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള അവസരമുണ്ട്. നമ്മുടെ അമലുകൾ നന്നാക്കിയാൽ നമുക്ക് ഈ മുബശ്ശിരിയങ്ങളായിട്ടുള്ള സന്തോഷവാർത്തയുമായി വരുന്ന മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് മരണപ്പെടാം. അതല്ല, നമ്മുടെ അമലുകൾ മോശമാണെങ്കിൽ, ഗഫലത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ പരിതാപകരമായിരിക്കും. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഈ അവസ്ഥയിൽ നിന്ന് ഒരാൾക്കും രക്ഷയില്ല. നമ്മൾ എത്ര അശ്രദ്ധയിലായാലും, നമ്മളെത്ര ചിന്തിക്കാതിരുന്നാലും, നമ്മളെത്ര ഇത് മറക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന, രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സംഗതിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും ശരീരത്തിൽ റൂഹുള്ള ഓരോരുത്തരും ദായിഖത്തുൽ മൗത്ത്, മരണം ആസ്വദിക്കുന്നവനാണ്. മരണത്തിന്റെ രുചിയറിയാതെ അവന് രക്ഷയില്ല. വഇന്നമാ തുവഫ്ഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നമുക്കറിയാവുന്ന ആയത്താണ്, പലതവണ നമ്മൾ കേട്ടതാണ്. പക്ഷേ അല്ലാഹു തആല പറഞ്ഞതുപോലെ വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, നിങ്ങളുടെ പ്രതിഫലം പൂർത്തിയായി ലഭിക്കുക ഖിയാമത്തിലാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ, അന്നാരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, ഫഖദ് ഫാസ്, അവനാണ് വിജയി, അവനാണ് യഥാർത്ഥ വിജയി. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവ് എന്നുള്ളത് വഞ്ചനയുടെ ഒരു വിഭവം മാത്രമാണ്. സഹോദരങ്ങളെ, എത്രയെത്ര ആളുകളെയാണ് നമ്മൾ ഖബറടക്കിയിട്ടുള്ളത്? നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ, നമ്മുടെ അധ്യാപകരിൽ, നമ്മുടെ മുതിർന്നവരായ സഹോദരങ്ങളിൽ, നമ്മുടെ പിതാമഹന്മാർ, ഇങ്ങനെ എത്രയെത്ര ആളുകൾ നമ്മൾ അവരെ ഖബറടക്കി മടങ്ങിപ്പോന്നിട്ടുണ്ട്. എത്ര ജനാസയിൽ നമ്മൾ നമസ്കരിച്ചിട്ടുണ്ട്. എത്ര മരണവീടുകൾ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. ഈ ആളുകളൊക്കെ ഇന്ന് ഏതവസ്ഥയിലായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവരുടെ ഖബറിന്റെ ഉള്ളിൽ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ കൂടെ ഇരുന്ന തമാശ പറഞ്ഞ ആളുകൾ, നമ്മൾ അവരുടെ മുഖം കണ്ടപ്പോൾ സന്തോഷിച്ച് പുഞ്ചിരിച്ചിരുന്ന ആളുകൾ, ഇന്ന് അവരുടെ അവസ്ഥ കണ്ടാൽ നമുക്ക് അറപ്പായിരിക്കും. അവരുടെ ശരീരം തുളച്ച് പുഴുക്കൾ അരിക്കുന്നുണ്ടായിരിക്കും. അവരുടെ അവയവങ്ങൾ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടിരിക്കും. അവരുടെ കഫൻ പുടവ അത് മണ്ണിൽ നുരുമ്പി കീറിയിരിക്കും. അവർ കിടക്കുന്നത് ഖബറിന്റെ ഇരുണ്ട ഒരു ചെറിയ കുഴിയിലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ആ ഖബർ എന്ന് പറയുന്ന ചെറിയ ഒരു മനുഷ്യന് ശരിക്കും നീണ്ടു നിവർന്ന് കിടക്കാൻ സാധിക്കാത്ത കുഴിയിൽ, അവിടെ ഒരു രക്ഷയും ഒരു ശിക്ഷയും ഒരു അദാബും ഒരു നഅീമും ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു ചെറിയ ഹുഫ്രത്തിൽ, ഒരു കുഴിയിൽ നമുക്ക് അല്ലാഹു ബോധം തന്നാൽ, അവിടെ വെച്ച് നമുക്ക് ബുദ്ധി മാത്രം തന്നാൽ, അതെന്തുമാത്രം വലിയ അദാബായിരിക്കും. ഖബറിൽ ശിക്ഷയുണ്ടെങ്കിൽ, ഖബറിൽ പാപിയായ ഒരാളുടെ അവസ്ഥ ഏതാണ്? അവനതിനു പുറമേ ശിക്ഷയുണ്ട്. അല്ലാഹു തആല നമ്മെ ഖബറിന്റെ അദാബിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. ഓരോ ദിവസവും നമ്മൾ എത്രയോ ആളുകളെ ഖബറടക്കുന്നുണ്ട്. അവർ ഓരോരുത്തരും ഈ രണ്ടാലൊരവസ്ഥയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നാം യാതൊരു ബോധവുമില്ലാതെ ഓരോ മയ്യത്തും ഖബറടക്കി മടങ്ങി വന്ന് വീണ്ടും വ്യാമോഹങ്ങളുടെ വഴിയിൽ തന്നെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരവസ്ഥയ്ക്ക് നമ്മൾ മാറ്റമുണ്ടാക്കണം. മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധത്തോടെ നമ്മൾ ജീവിക്കണം. ഇങ്ങനെ ഒരു ദിവസം എനിക്കും വരാനുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ ഈ ശരീരവും നാളെ ഖബറിൽ വെക്കാനുള്ളതാണ്, പുഴുവരിക്കാനുള്ളതാണ്, മണ്ണിൽ ലയിച്ചു ചേരാനുള്ളതാണ്. അവിടെ വെച്ച് ഒന്നുകിൽ സ്വർഗത്തിന്റെ ഒരു തോട്ടം അല്ലെങ്കിൽ നരകത്തിന്റെ ഒരു കുഴി ഇതനുഭവിക്കാനുള്ളതാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. മരണ സന്ദർഭത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഒരു കവി പറയുകയുണ്ടായി, കഅന്ന അഹ്ലക ഖദ് ദഉക ഫലം തസ്മഅ വഅന്ത മുഹ്ശരിജു സദ്രി. നീ ഓർത്തു നോക്കുക, ഈ സന്ദർഭത്തെക്കുറിച്ച് നിന്റെ മനസ്സിൽ, സങ്കല്പത്തിൽ നീ കണ്ടു നോക്കുക. കഅന്ന അഹ്ലക ഖദ് ദഉക, നിന്റെ കുടുംബക്കാർ നിന്നെ വിളിക്കുന്നു, പ്രായമായി മരിക്കുകയാണെങ്കിൽ, രോഗിയായി മരിക്കുകയാണെങ്കിൽ നമുക്കറിയാം മരിച്ചോ മരിച്ചോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കുടുംബക്കാരും അടുത്തുള്ള ആളുകളും വിളിച്ചു നോക്കുന്നു. ഫലം തസ്മഉ അൻത മുഹ്ശരിജു സദരി, റൂഹ തൊണ്ടക്കുഴിയിലെത്തിയിട്ടുണ്ട്, അവരുടെ ശബ്ദം നീ കേൾക്കുന്നില്ല. നിന്റെ ശരീരം അവർക്കിടയിലാണെങ്കിലും നിന്റെ റൂഹ് അത് അതിന്റെ അടുത്ത ലോകത്തേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. വകഅന്നഹും ഖദ് ഖല്ലബൂക അല ളഹരി സരീരി വഅൻത ലാ തദരി, മരിച്ചു കഴിഞ്ഞ് നിന്റെ വസ്ത്രം അഴിക്കാൻ വേണ്ടി, കുളിപ്പിക്കാൻ വേണ്ടി, കഫൻ പുടവ അണിയിക്കാൻ വേണ്ടി അവർ നിന്നെ നിന്റെ കട്ടിലിൽ തിരിക്കുന്നുണ്ട്, മരിക്കുന്നുണ്ട്. വഅൻത ലാ തദരി, നീ അറിയുന്നില്ല. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ കിടക്കുന്നു, നിങ്ങൾ കിടക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക, സങ്കല്പിച്ചു നോക്കുക. നമ്മളാണ് ഇങ്ങനെ മരണപ്പെടുന്നത്, നമ്മളെയാണ് ഇങ്ങനെ തിരിച്ചും മറിച്ചും കിടത്തി നമ്മുടെ തുണി അഴിക്കുന്നത്, നമ്മുടെ ശരീരം കഴുകി വൃത്തിയാക്കുന്നത്, കഫൻ പുടവ അണിയിക്കുന്നത്. വകഅന്നഹും ഖദ് സവ്വദൂക ബിമ യതസവ്വദുൽ ഹൽകാ മിനൽ ഇത്രി, അവർ നിന്റെ ശരീരത്തിൽ സുഗന്ധം പൂശുന്നുണ്ട്, ശരീരത്തിലും കഫൻ തുണിയിലുമൊക്കെ സുഗന്ധം പൂശുന്നുണ്ട്. ബിമ യതസവ്വദുൽ ഹൽകാ മിനൽ ഇത്രി, മരിച്ചു പോകുന്നവർക്ക് പുരട്ടിക്കൊടുക്കുന്ന സുഗന്ധം. യലൈത ശഇരി കൈഫ അൻത ഇദ ഗുസ്സിൽത ബിൽ കാഫൂരി വസ്സിദരി, നിന്റെ അവസ്ഥ എന്തായിരിക്കും കർപ്പൂരം കൊണ്ടും അതുപോലെ തന്നെ സിദിർ ഇലന്തമരം, അതിന്റെ ഇല ശുദ്ധീകരിക്കാൻ നല്ലതാണ്. ഇതുപയോഗിച്ച് ഇന്നത്തെ കാലത്താണെങ്കിൽ സോപ്പ് കൊണ്ടും കർപ്പൂരം കൊണ്ടുമൊക്കെ അവർ നിന്നെ കുളിപ്പിക്കുന്ന രംഗം നീ ഓർത്തു നോക്കുക. അതും കഴിഞ്ഞ് മയ്യത്തുകട്ടിലിൽ അതുപോലെ ഇടുങ്ങിയ ഖബറിന്റെ ഈ അറയിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ ഓർത്തു നോക്കുക. ഈ രംഗങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞു പോകാനുള്ളതാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിന് അനുഭവിക്കാനുള്ളതാണ്. ഈ രംഗത്തെക്കുറിച്ച് ഓർമ്മയില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ വളരെ പ്രയാസകരമായ അവസ്ഥയിലായിരിക്കും നമ്മുടെ മരണം. ഇതിനെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് വേണം. കുല്ലുമാഹു ആതിൻ ഖരീബുൻ, അറബിയിൽ ഒരു പഴഞ്ചൊല്ലാണ്. വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അടുത്തു തന്നെയുണ്ട്. ഒരു കാര്യം യഥാർത്ഥത്തിൽ സംഭവിക്കാനുള്ളതാണെങ്കിൽ അത് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ്, പിന്നീടാണ് എന്ന് കരുതാതിരിക്കുക. ഉറപ്പായും സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെ അടുത്തു തന്നെയുണ്ട് എന്ന ബോധത്തിൽ ജീവിക്കുക. മരണത്തെക്കുറിച്ച് എത്ര ആയത്തിലാണ് അല്ലാഹു തആല നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്? വജാഅത് സക്റത്തുൽ മൗത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്, മരണത്തിന്റെ സക്റത്ത്, മരണത്തിന്റെ കടുത്ത വേദന, അത് ഹക്കുമായി വന്നിരിക്കുന്നു. അതിനുശേഷമാണ് ഹഖായിഖ്, യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. ഈ ദുനിയാവിൽ നമ്മളൊരു മറയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള മലക്കുകളെ നമ്മൾ കാണുന്നില്ല, നമ്മുടെ അമലുകൾ രേഖപ്പെടുത്തുന്ന രേഖ നമ്മൾ കാണുന്നില്ല, അതുപോലെ കാണാത്തതൊക്കെ കാണാൻ തുടങ്ങും. അങ്ങനെയുള്ള ഹക്കുമായിട്ട് വരുന്ന ദൂതനാണ് സക്റത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന, സക്റത്ത് എന്ന് പറയുന്നത്. ദാലിക മാ കുൻത മിൻഹു തഹീദ്, ഇതായിരുന്നു നീ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നത്, ഇതിൽ നിന്നാണ് നീ ഓടിയൊളിക്കാൻ ശ്രമിച്ചിരുന്നത്. നമ്മൾ അവകാശപ്പെടുന്നില്ലെങ്കിലും യാഥാർത്ഥ്യം അങ്ങനെയാണ്, നമ്മുടെയൊക്കെ പ്രവൃത്തികൾ അങ്ങനെയല്ലേ? മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഒരു മയ്യത്ത് കണ്ട് അതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? അവിടെ നിന്ന് മടങ്ങി വന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? മരണപ്പെട്ട ആളുകൾ അവരെന്തായിരിക്കും ആഗ്രഹിക്കുക? ആ ആഗ്രഹം നടപ്പാക്കാനുള്ള അവസരം നമുക്ക് കിട്ടി, എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതാണ് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത്, ദാലിക മാ കുൻത മിൻഹു തഹീദ്, ഇതായിരുന്നു നീ രക്ഷപ്പെടാൻ ശ്രമിച്ച മരണം. ഒരിക്കലും മരിക്കുകയില്ല എന്നതുപോലെ മരണത്തിൽ നിന്ന് ഓടിയൊളിച്ചാൽ, കുറെ കളിയും തമാശയുമായി അതിനെക്കുറിച്ച് മറന്നു കളഞ്ഞാൽ അത് നമ്മെ വിട്ടു പിരിഞ്ഞു പോകും എന്ന ഒരു തെറ്റിദ്ധാരണ ഉള്ളതുപോലെയാണ് നമ്മുടെ ജീവിതം. രക്ഷപ്പെടാൻ യാതൊരു മാർഗവും നമുക്കില്ല. അല്ലാഹു തആല മരണ സന്ദർഭത്തെ കുറിച്ച് വർണ്ണിച്ചു, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വൽതഫത്തി സാഖു ബിസാഖ് വഖീല മൻ റാഖ്, മരണാസന്നനായ ആളുടെ ചുറ്റും കൂടിയ ആളുകൾ, ബന്ധുക്കൾ, കുടുംബങ്ങൾ അവർ പറയും, വഖീല മൻ റാഖ്, റുഖ്യ ചെയ്യാൻ, മന്ത്രിച്ച് ചികിത്സിക്കാൻ ഈ രോഗിയെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടോ എന്നവർ ആലോചിക്കും. വൽതഫത്തി സാഖു ബിസാഖ്, രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല, അവന്റെ കണങ്കാലുകൾ തമ്മിൽ കൂടി പിണരും, ഒരു കണങ്കാലും അടുത്ത കണങ്കാലും തമ്മിൽ കൂട്ടിമുട്ടും മരണവേദന കൊണ്ട്. ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ്, അന്ന് മടങ്ങിപ്പോകുന്നത്, അന്ന് തെളിച്ചുകൊണ്ടുപോകുന്നത് റബ്ബിന്റെ അടുത്തേക്കാണ്, വേറെ യാതൊരു രക്ഷയുമില്ല. കൂടെയുള്ള എല്ലാവരും നമ്മെ പിരിഞ്ഞു പോകും, നമ്മുടെ സുഹൃത്തുക്കൾ, ഭാര്യ, മക്കൾ, ഇവരൊക്കെ നമ്മളെ വിട്ടുപോകാനുള്ളതാണ്. അവരാരും നമ്മുടെ കൂടെ ഖബറിലേക്ക് വരികയില്ല. ഇദാമാതബ്നു ആദം തബിഅഹു സലാത അഹ്ലുഹു വമാലുഹു വഅമലുഹു, ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് പേരവന്റെ പിന്നാലെ പോകും, അനുഗമിക്കും, അവന്റെ പണം, അവന്റെ കുടുംബം, അവന്റെ അമൽ. ഫയർജിഉ ഇസ്നാനി വയബ്ക വാഹിദ്, രണ്ടുപേർ മടങ്ങും ഒന്ന് അവശേഷിക്കും. യർജിഉ അഹ്ലുഹു വമാലുഹു വയബ്ക അമലുഹു, അവന്റെ കുടുംബവും അവന്റെ സമ്പത്തും മടങ്ങും, അവന്റെ അമലുകൾ അവന്റെ കൂടെ അവശേഷിക്കും. നമ്മളിപ്പോൾ ചെയ്യുന്ന അമലുകൾ, അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്ന സ്വാലിഹായ അമലുകൾ, അതാണ് ബാക്കിയുണ്ടാവുക. മാസിയത്തുകളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ പാപങ്ങളാണ് ബാക്കിയുണ്ടാവുക. ഇപ്പോൾ മഗ്രിബ് മുതൽ ഇശാ വരെ നിങ്ങൾ ഈ മസ്ജിദിലിരുന്നു, അതിന്റെ പിന്നിലുള്ള നിയ്യത്ത് അള്ളാഹുവിനറിയാം. അത് ഇഖ്ലാസ് ഉള്ളതാണെങ്കിൽ, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ, ആ അമൽ അവിടെ ഖബറിലുണ്ടാകും. അതുപോലെ രാത്രി ഇനി പോയി വീട്ടിൽ ചെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്ന് അള്ളാഹുവിനറിയാം. എന്തെങ്കിലും പാപമാണെങ്കിൽ അതവിടെ ആ ഖബറിൽ നമ്മൾ കാത്തിരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ഓരോ നിമിഷവും ഇതെന്റെ അമലുകളുടെ രേഖയിലേക്ക് ഞാൻ കൊടുത്തയക്കുന്നതാണ്, എന്റെ ഖബറിലേക്ക് ഞാൻ പറഞ്ഞയക്കുന്നതാണ് എന്ന ബോധത്തോടെ ജീവിക്കുക. ഖബർ എന്ന് പറയുന്നത് ഒരു വീടാണ്. അത് സ്വാലിഹായ അമലുകൊണ്ട് നമുക്കൊരു കൊട്ടാരമാക്കി മാറ്റാം. നമുക്കിപ്പോൾ അവസരമുണ്ട്, മരിക്കുന്നതുവരെ. അതിന്ന് രാത്രിയാകാം, നാളെയാകാം, എപ്പോഴുമാകാം, ഈ നിമിഷമാകാം. ആ മരണം വരെ നമുക്ക് അവസരമുണ്ട് നമ്മുടെ ഈ വീട് അലങ്കരിക്കാൻ, ഭംഗി കൂട്ടാൻ, അവിടെ നമുക്ക് കിടക്കാനുള്ള മനോഹരമായ ബെഡ് ഒരുക്കാൻ നമുക്കിപ്പോൾ അവസരമുണ്ട്. നമ്മുടെ അമലുകളാണ് ഖബറിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക. ഇത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാനുള്ളതാണ്. എത്രയോ സൂചനകൾ അല്ലാഹു തആല നമുക്ക് തരുന്നുണ്ട്, വിശുദ്ധ ഖുർആനിലൂടെ, അതുപോലെ ഹദീസുകളിലൂടെ, അതുപോലെ നമ്മുടെ അനുഭവങ്ങളിലൂടെ. ആ സൂചനകളൊക്കെ മരണത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു ഇസ്രായേലിയായ റിവായത്തിൽ പഴയകാലത്തുള്ള അമ്പിയാക്കളെ കുറിച്ച് പറയപ്പെടുന്ന കഥകളിൽ കാണാൻ സാധിക്കും. മലക്കുൽ മൗത്ത് ദാവൂദ് അലഹിസ്സലാമിന്റെ അടുക്കൽ വന്നതായി. ഫഖാല മൻ അൻത, നീ ആരാണ് എന്ന് അദ്ദേഹം ചോദിച്ചു. ഫഖാല മൻ ലാ യഹാബുൽ മുലൂക് വലാ തംനഉ മിൻഹുൽ ഖുസൂർ വലാ യഖ്ബലുർ റുഷാ. ഞാൻ ആരാണ്? മൻ ലാ യഹാബുൽ മുലൂക്, രാജാക്കന്മാരെ പേടിക്കാത്തവനാണ്. വലാ തംനഉ മിൻഹുൽ ഖുസൂർ, കൊട്ടാരങ്ങളുടെ മുമ്പിൽ പേടിച്ചു നിൽക്കാത്തവനാണ്, കൊട്ടാരങ്ങൾക്ക് തടയാൻ സാധിക്കാത്തവനാണ്. വലാ യഖ്ബലുർ റുഷാ, കൈക്കൂലി വാങ്ങാത്തവനാണ്, അഥവാ കൈക്കൂലി തന്നെ രക്ഷപ്പെടാനൊന്നും സാധിക്കുകയില്ല. ഖാല ഇദൻ അൻത മലക്കുൽ മൗത്ത്, ദൗദ് അലൈഹി സ്സലാം പറഞ്ഞു, എങ്കിൽ നീ മലക്കുൽ മൗത്താണ്. അദ്ദേഹം സിഫത്തുകൾ പറഞ്ഞു കൊടുത്തതാണ് മലക്കുൽ മൗത്ത്. അത് വെച്ച് ദൗദ് അലൈഹി സ്സലാം മനസ്സിലായി, ഇങ്ങനെയുള്ളവർ ആരുമില്ല, രാജാക്കന്മാരുടെ മുമ്പിൽ പേടിക്കാത്ത, കൊട്ടാരങ്ങളിൽ ധൈര്യത്തോടെ കടന്നു കയറുന്ന, കൈക്കൂലി വാങ്ങാത്ത ആരാണുള്ളത്? മലക്കുൽ മൗത്താണ്. മലക്കുൽ മൗത്ത് പറഞ്ഞു, നാം അതെ. ദൗദ് അലൈഹി സ്സലാം ചോദിച്ചു, അതൈതനി വലം അസ്തഇദ്ദ ബഅദ്, ഞാൻ മരിക്കാൻ തയ്യാറല്ല, ഒരു മുന്നറിയിപ്പ് നൽകാതെയാണോ വന്നിരിക്കുന്നത്? ഞാൻ മരിക്കാൻ സന്നദ്ധനായി റെഡിയായി നിൽക്കുന്ന അതിനു മുമ്പായിട്ട് വന്നിരിക്കുകയാണോ? ഖാല, മലക്കുൽ മൗത്ത് പറഞ്ഞു, യാ ദാവൂദ് ഐന ഫുലാനുൻ ഖരീബുക് ഐന ഫുലാനുൻ ജാറുക്, ദാവൂദേ നിന്റെ അയൽവാസി ഇന്നാൽ എന്ന വ്യക്തി അവനെവിടെ, നിന്റെ കുടുംബക്കാരനായ ഇന്ന വ്യക്തി അവനെവിടെ പോയി എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഖാല മാത്, അദ്ദേഹം പറഞ്ഞു, അവരൊക്കെ മരണപ്പെട്ടു. ഖാല, മലക്കുൽ മൗത്ത് പറഞ്ഞു, അമാ കാന ലക ഫീഹാ ഉലൈ ഇബ്റതുൻ ലിതസ്തഈദ്, ഇവരൊക്കെ തിരിയുന്നത് കണ്ടപ്പോൾ, ഇവരൊക്കെ യാത്രയാകുന്നത് കണ്ടപ്പോൾ നിനക്കൊരുങ്ങാമായിരുന്നില്ലേ എന്ന് മലക്കുൽ മൗത്ത് അദ്ദേഹത്തോട് പറഞ്ഞു. അത്രേ സാന്ദർഭികമായി പറയട്ടെ, ഇസ്രായേലിയാത്തിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെയുള്ള റിവായത്തുകൾ അത് നമ്മുടെ ശരീഅത്തിനോട് യോജിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, എതിരായിട്ടുള്ളതാണെങ്കിൽ തള്ളിക്കളയാം. യോജിക്കുന്നതും എതിരാകുന്നതുമല്ലെങ്കിൽ നമുക്കത് ഉദ്ധരിക്കാം, അത് സത്യപ്പെടുത്താനോ തള്ളാനോ പാടില്ല. ഇതിന് ശരീഅത്ത്, ഇതിൽ ശരീഅത്തിനെതിരായി യാതൊരു സംഗതിയുമില്ല. ഈ പറഞ്ഞ കഥ അഥവാ നമ്മുടെ കുടുംബങ്ങളും ബന്ധുക്കളും അയൽവാസികളും മരിച്ചു പോകുമ്പോൾ മരണത്തിനൊരുങ്ങുക എന്നുള്ളത് അത് നമ്മുടെ ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ചരിത്രം, മറ്റൊരു കഥ കാണാം. ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ഒരു കുട്ടിയോട് ചോദിച്ചു, യാ ഗുലാം ഐനൽ ഉംറാൻ. ഒരു നാട്ടിൽ വന്ന അപരിചിതനായ ഒരാൾ അവിടുത്തുകാരനായ ഒരു കുട്ടിയോട് ചോദിച്ചു, ഐനൽ ഉംറാൻ, എവിടെയാണ് ഇവിടെ ആളുകളൊക്കെ താമസിക്കുന്ന, ഇവിടുത്തെ ടൗൺ എവിടെയാണ്? ഖാല, അവൻ പറഞ്ഞു, ഇസ് അദർ റാബിയ തുഷ്രിഫ് അലൈഹിം, നീ ആ കുന്നിന്റെ മുകളിൽ കയറി നോക്കുക, അവിടെ കാണാം. ഫസഅദ ഫഅശ്റഫ അല മഖ്ബറ, കുന്നിൻ പുറത്ത് കയറിയപ്പോൾ കാണുന്നത് ഒരു മഖ്ബറയാണ്. ഖാല ഇന്നൽ ഗുലാമ ജാഹിലുൻ ഔ ഹകീം, ഇയാൾ പറഞ്ഞു, ഞാൻ വഴി ചോദിച്ച, ഇവിടത്തെ ജനങ്ങൾ കൂടുതൽ തിങ്ങി താമസിക്കുന്ന സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചല്ലോ. അതിന് ഉത്തരം പറഞ്ഞ ഈ കുട്ടി അവൻ കാണിച്ചു തന്നത് മഖ്ബറയാണ്. അവൻ ഒന്നുകിൽ ഒരു ജാഹിലായിരിക്കും, അല്ലെങ്കിൽ വളരെ ബുദ്ധിയുള്ള ഒരു പണ്ഡിതനായിരിക്കും എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു വന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, ഞാൻ എന്നോട് ജനങ്ങളെയാണ് ചോദിച്ചത്, നീ മക്ബറയാണ് കാണിച്ചു തന്നത്. ഫഖാല ഗുലാം, ഈ കുട്ടി പറഞ്ഞു, ലിഅന്നി റഅയ്തു അഹ്ല ദുനിയാ യൻതഖിലൂന ഇലൈഹ വലാ യർജിഊൻ. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്, അവിടെ നിന്ന് ആരും തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. സാധാരണ ആളുകൾ കൂടുതലായി പോവുക, കൂടുതൽ ആൾതാമസമുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാടുകളിലേക്കായിരിക്കും, അതിനാണ് നമ്മൾ നഗരങ്ങളെന്ന് പറയുന്നത്. അങ്ങോട്ടാണ് എല്ലാവരും പോകുന്നത് കാണുന്നത്, ആരും അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നത് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് അവൻ പറയുകയുണ്ടായി. ഇതിന്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും പോകാനുള്ള യഥാർത്ഥ ജീവിതം നടക്കുന്ന സ്ഥലമാണ് മഖബറകൾ. അവിടെ നിന്ന് നമ്മൾ ശബ്ദം കേൾക്കുന്നില്ല എന്ന് മാത്രം, അവിടെ ആളുകൾ സംസാരിക്കുന്നുണ്ട്, അവിടെ ഖബറിൽ കിടക്കുന്ന സ്വാലിഹ്യങ്ങളായ ആളുകൾ സുഖിക്കുന്നുണ്ട്, അവിടെ ഖബറിൽ കിടക്കുന്നവർ മലക്കുകളോട് സംസാരിക്കുന്നുണ്ട്, മലക്കുകൾ അവരോട് സംസാരിക്കുന്നുണ്ട്, അതിൽ കിടക്കുന്ന പാപികൾ മലക്കുകളുടെ ശിക്ഷ അനുഭവിച്ച് അലറിക്കരയുന്നുണ്ട്. അള്ളാഹു നമ്മോടുള്ള റഹ്മത്ത് കൊണ്ട് ആ ശബ്ദം അവിടെ അടക്കി നിർത്തിയിരിക്കുകയാണെന്ന് മാത്രം. അവിടെയാണ് യഥാർത്ഥ ജീവിതം നടക്കുന്നത്. നമ്മുടെ ഈ പള്ളിയെക്കാളും ഇവിടെയുള്ള നഗരങ്ങളെക്കാളും ഗ്രാമങ്ങളെക്കാളും ഒക്കെ സജീവമായത് യഥാർത്ഥത്തിൽ മഖ്ബറയാണ്. ആ മഖ്ബറയുടെ മൗനം, അത് കണ്ട് നമ്മൾ വഞ്ചിതരാകേണ്ടതില്ല. അവിടെ ശബ്ദമുഖരിതമായ അന്തരീക്ഷമാണ്. അതിലെന്തു ശബ്ദമായിരിക്കും നമ്മുടെ ഓഹരി എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക, പേടിക്കുക. അലി റളിയല്ലാഹു അൻഹു ഒരു മഖ്ബറയുടെ അടുത്തുകൂടെ നടന്നുപോയി. ഫഖാല അസ്സലാമു അലൈക്കും അഹ്രദ്ദിയാരിൽ മൂഹിഷ വൽ മഹാലിൽ മുഖ്ഫിറ. അദ്ദേഹം ആ ഖബറാളികളെ, അവിടെ മറമാടിയ ആളുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പേടിപ്പിക്കുന്ന മൂഹിഷത്തായിട്ടുള്ള പേടിയുള്ള സ്ഥലം അവിടെ താമസിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് സലാം. വൽ മഹാലിൽ മുഖ്ഫിറ, അതുപോലെ തന്നെ വെള്ളമില്ലാത്ത, യാതൊരു വിഭവങ്ങളുമില്ലാത്ത വരണ്ടുണങ്ങിയ പ്രദേശം, അങ്ങനെയുള്ളതാണ് ഖബറുകൾ എന്ന് പറയുന്നത്. അവിടെ താമസിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് സലാം. അന്തും ലനാ സലഫുൻ വനഹ്നു ലക്കും തബഅ്. നിങ്ങൾ ഞങ്ങളുടെ സലഫാണ്, മുൻഗാമികളാണ്. നിങ്ങൾ നേരത്തെ പോയി എന്ന് മാത്രം, ഞങ്ങൾ നിങ്ങളുടെ പിറകെ വരാനിരിക്കുകയാണ്. വഇൻഷാ അല്ലാഹു ബിക്കും അമ്മാ ഖലീലിൻ ലാഹിഖൂൻ. അല്ലാഹു ഉദ്ദേശിച്ചാൽ അധികം വൈകാതെ തന്നെ നിങ്ങൾ കണ്ടുമുട്ടാനുള്ളവരാണ്. ഒരു നിമിഷം നമ്മൾ ഓർത്തു നോക്കുക സഹോദരങ്ങൾ, നമ്മുടെ കായസിന്റെ എത്ര ഭാഗം കഴിഞ്ഞുപോയി? പകുതിയായവരാണ് ഇവിടെ കാണുന്നവരിൽ ഭൂരിഭാഗവും. മുക്കാലും കഴിഞ്ഞുപോയവരുണ്ട്. സാധാരണഗതിയിലുള്ള ആയുസ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ കിട്ടുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, വൈകാതെ നിങ്ങൾ കണ്ടുമുട്ടാനുള്ളവരാണ് ഞങ്ങൾ. യാ അഹ്ലുൽ ഖുബൂർ, ഖബറാളികളെ, ഖബറിൽ കിടക്കുന്ന സഹോദരങ്ങളെ, അമ്മൽ അംവാലു ഫഖദ് ഖുസിമത്, വഅമ്മ ദിയാറു ഫഖദ് സുഖിനത്, വഅമ്മ അസ്വാജു ഫഖദ് നുഖിഹത്. എന്താണ് അവസ്ഥ? ഖബറിൽ കിടക്കുന്ന സഹോദരങ്ങളെ, ദുനിയാവിൽ ഞങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ സമ്പത്തൊക്കെ ഓഹരി വെച്ച് കഴിഞ്ഞു, നിങ്ങളുടെ അനന്തരാവകാശികൾ എടുത്തു കഴിഞ്ഞു. നിങ്ങൾ എന്ത് സമ്പത്തിനു വേണ്ടിയാണോ രാപ്പകൽ അധ്വാനിച്ചിരുന്നത്, ഏത് കച്ചവടത്തിനു വേണ്ടിയാണോ നിങ്ങൾ മത്സരിച്ചിരുന്നത്, ബന്ധങ്ങൾ മുറിക്കുകയും ഹറാമുകൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്, ആ സമ്പത്തൊക്കെ നിങ്ങളുടെ മക്കൾ വീതം വെച്ച് കഴിഞ്ഞു. അമ്മ ദിയാറു ഫഖദ് സുഖിനത്, നിങ്ങൾ കെട്ടിപ്പടുത്ത വീടുകളിലൊക്കെ മറ്റുള്ളവർ താമസിച്ചു, അനന്തരാവകാശികളോ അല്ലെങ്കിൽ അവർ വിറ്റിട്ട് മറ്റു വല്ലവരും ഒക്കെ താമസമാക്കി. വഅമ്മൽ അസ്വാജു ഫഖദ് നുഖിഹത്, നിങ്ങളുടെ ഭാര്യമാർ അവർ വേറെ ആളുകളെ വിവാഹം കഴിച്ചു, അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി. ഹാദാ ഖബറു മാ ഇൻദനാ ഫമാ ഖബറു മാ ഇൻദകും, ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള വിവരങ്ങൾ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള വാർത്തകൾ ഇതൊക്കെയാണ്. നിങ്ങൾ പോയതിനു ശേഷം ഈ ഭൂമിയിൽ സംഭവിച്ചത് ഇതൊക്കെയാണ്, നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് അദ്ദേഹം ചോദിക്കും. സുമ്മൽ തഫത്ത ഇലാ സഹാബി, എന്നിട്ട് അദ്ദേഹം തന്റെ കൂടെയുള്ള സുഹൃത്തുക്കളെ തിരിഞ്ഞു നോക്കും. വഖാല, എന്നിട്ട് പറഞ്ഞു, അമാ ഇന്നഹും ലൗ തകല്ലമു, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇതിന് മറുപടി പറയാൻ അവർക്ക് സാധിക്കുമായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു. ലഖാലു, അവർ പറയും, വജദനാ അന്ന ഖൈറസ്സാദി തഖ്‌വാ, ഏറ്റവും നല്ല വിഭവം ഈ നാട്ടിലേക്ക് വരുമ്പോൾ, ഈ മഖബറയിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ ഏറ്റവും നന്നായിരുന്നത് തഖ്‌വയായിരുന്നു എന്നവർ മറുപടി പറയുമായിരുന്നു. സഹോദരങ്ങളെ, ഇതിനേക്കാൾ നല്ല ഒരു വാള്, മരണത്തെ ഓർക്കുക എന്നതിനേക്കാൾ വലിയൊരു ഉപദേശം, ഒരു ഉത്ബോധനം ഒരു മനുഷ്യന് കിട്ടാനില്ല. എത്ര മണിക്കൂറുകൾ പ്രസംഗം കേട്ടാലും, എത്ര കിതാബുകൾ ആവർത്തിച്ച് വായിച്ചാലും ഇതുപോലെ ഒരു ഉപദേശം നമുക്ക് കിട്ടുകയില്ല. കഫാ ബിൽ മൗതി വാഇളൻ, ഉപദേശിയായി മരണം അത് മാത്രം മതി. നമ്മുടെ ഈ അന്ത്യത്തെക്കുറിച്ചുള്ള ചിന്ത അത് മാത്രം മതി. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞു, ഫദഹൽ മൗതു ദുനിയ ഫലം യത്രുക് ലിദി ലുബ്ബിൻ ഫറഹ, മരണം ദുനിയാവിനെ വഷളാക്കിയിരിക്കുന്നു. മരണം എന്നുള്ള യാഥാർത്ഥ്യം ദുനിയാവിലെ സുഖങ്ങളെയൊക്കെ വഷളാക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, ഒരാളിപ്പോ വലിയ ഒരു വീടുണ്ടാക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു സൽക്കാരം നടത്തുന്നു, വിവാഹം നടത്തുന്നു, ഇങ്ങനെ ഇവൻ അഭിമാനത്തോട് അഹങ്കാരത്തോട് ഇത് ചെയ്യുന്നു. ബുദ്ധിയുള്ള ഒരുത്തൻ, പരലോക ബോധമുള്ള ഒരുത്തൻ, തന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങളെക്കുറിച്ച് ഓർമ്മയുള്ള ഒരുത്തൻ, ഇവനെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കുക? അസൂയ തോന്നുമോ? ഇവൻ ചെയ്തതുപോലെ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകുമോ? ഇവൻ വലിയവനാണെന്ന് ചിന്തിക്കുമോ? അല്ല. മരണത്തെക്കുറിച്ച് ബോധമുള്ള ഒരു മുഅ്മിൻ ഇവന്റെ ഈ അഹങ്കാരം കാണുമ്പോൾ എന്താണ് ചിന്തിക്കുക? നാളെ മണ്ണായി പോകാനുള്ളവനാണ്, നാളെ ഖബറിലേക്ക് എടുത്തു വെക്കാനുള്ളവനാണ്. ഈ വലിയ വീട് വിട്ട് ഇവൻ പോവുകയും ഇതിൽ വേറെ ഒരാൾ താമസിക്കുകയും ചെയ്യാൻ പോവുകയാണ്. ഇവൻ ഈ വലിയ പണം മുടക്കി കല്യാണം കഴിക്കാൻ പോകുന്ന സുന്ദരിയായ ഭാര്യ അവൾ വേറെ ഒരുത്തന്റെ കൂടെ ജീവിക്കാനുള്ളതാണ് എന്ന് ചിന്തിക്കുന്നവന്റെ മുമ്പിൽ വഷളായി പോകും ദുനിയാവിലെ എല്ലാ നേട്ടങ്ങളും. ഫലം യത്രുക് ലിദീ ലുബ്ബിൻ ഫറഹ, ബുദ്ധിയുള്ളവന് ഒരു സന്തോഷവും ബാക്കി വച്ചിട്ടില്ല മരണം എന്ന യാഥാർത്ഥ്യം. മുത്തറിഫ് ബിൻ അബ്ദുല്ലാഹി അശ്ശിഖീർ താബിഈയായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മൗത ഖദ് അഫ്സദ അലാ അഹ്ലിൻ നഈമി നഈമഹും, എല്ലാ സുഖങ്ങളും ഫസാദാക്കിയിരിക്കുകയാണ് മരണം. മരണത്തെക്കുറിച്ച് ഓർത്താൽ പിന്നെ ഒരു സുഖവുമില്ല. ഫത്ലുബു നഈമൻ ലാ മൗത ഫീഹ്, അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം? എന്താ പിന്നെ പരിഹാരം? സുഖിക്കാൻ പിന്നെ എന്താ ഒരു അവസരം? ഫത്ലുബു നഈമൻ, അതുകൊണ്ട് നിങ്ങളൊരു സുഖം അന്വേഷിക്കുക. ലാ മൗത ഫീഹ്, മരണമില്ലാത്ത സുഖം, അറ്റമില്ലാത്ത സുഖം, അത് നിങ്ങൾ അന്വേഷിക്കുക, അഥവാ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക. സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടായാൽ നമ്മുടെ മനസ്സ് നന്നാകും, നമ്മുടെ അമലുകൾ നന്നാകും. പരലോകത്തെക്കുറിച്ച് നമ്മൾ മറന്നാൽ നമ്മുടെ അമലുകൾ ഫസാദാകും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അല ഇന്ന ദുനിയ ബഖാഉഹ ഖലീൽ വ അസീസുഹ ദലീൽ വ ഗനിയുഹ ഫഖീർ ശബാബുഹ യഹ്റം വ ഹയ്യുഹ യമൂത് ഫല യഗുറന്നകും ഇഖ്ബാലുഹ മഅ മഅരിഫതികും ബിസുർഅതി ഇദ്ബാരിഹ. ദുനിയാവ് അതിലെ താമസം വളരെ ചുരുങ്ങിയ കാലമാണ്. അതിലെ അസീസ്, ദുനിയാവിൽ അധികാരവും പ്രതാപവും ഉള്ളവൻ നിന്ദനാകാനുള്ളതാണ്. ഒന്നുകിൽ ദുനിയാവിൽ തന്നെ, അല്ലെങ്കിൽ മരണത്തോടെ അവന്റെ പ്രതാപം നഷ്ടപ്പെടാനുള്ളതാണ്. അതിലെ ഐശ്വര്യവാൻ, ധനികൻ, ദരിദ്രനാകാനുള്ളതാണ്. അതും ഒന്നുകിൽ ദുനിയാവിൽ അല്ലെങ്കിൽ ഖബറിൽ. ഷബാബു ഹയഹ്റം, ദുനിയാവിലെ യൗവനം വാർദ്ധക്യത്തിന് വഴിമാറാനുള്ളതാണ്. വഹയ്യു ഹയമൂത്ത്, ദുനിയാവിലെ ജീവൻ, ആയുസ് അത് തീർന്നുപോയി മരിക്കാനുള്ളതാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ ഭംഗി കണ്ട് നിങ്ങൾ വഞ്ചിതരാകേണ്ടതില്ല. ദുനിയാവ് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് കണ്ട്, നിങ്ങളോട് അടുത്തേക്ക് ഓടിയെടുക്കുന്നത് കണ്ട്, കച്ചവടമൊക്കെ പുരോഗമിക്കുന്നത്, സമ്പത്ത് ഇങ്ങനെ വർദ്ധിക്കുന്നത്, അത് കണ്ട് നിങ്ങൾ വഞ്ചിതരാകേണ്ടതില്ല. കാരണം നിങ്ങൾക്കുറപ്പുണ്ട്, ഇത് വന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ചോടുന്നവനാണ് ദുനിയാവ് എന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം. ഹസൻ അൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞു, ഇബ്നു ആദം ഇന്നക തമൂത്തു വഹ്ദക വതുബഅസു വഹ്ദക വതുഹാസബു വഹ്ദക. ആദമിന്റെ സന്താനമേ മനുഷ്യ, നീ ഒറ്റക്ക് മരിക്കാനുള്ളവനാണ്, ഒറ്റക്ക് എഴുന്നേറ്റ് വരാനുള്ളതാണ് ഖിയാമത്ത് നാളിൽ, ഒറ്റക്ക് തന്നെ ഹിസാബിനെ നേരിടാനുള്ളവനാണ്. ഇബ്നു ആദം, ലോ അന്നാസ കുല്ലഹും അതാഉല്ലാഹ വഅസൈത അൻത. നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർക്കാവുന്ന ഒരു സംഗതിയാണിത്. മരിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരു മനുഷ്യന്റെ ഏകാന്തത, ഒരാളും കൂടെയില്ലാതെ ഏറ്റവും അടുത്ത ബന്ധുക്കളും മക്കളും സുഹൃത്തുക്കളും ഒക്കെ ഖബറിൽ വെച്ച് മടങ്ങുകയാണ്. അത് നാളെ ഖിയാമത്ത് നാളിൽ നമ്മൾ ഒറ്റക്കായിരിക്കും എന്ന ഒരു ഓർമ്മ നമുക്കുണ്ടാക്കുന്നുണ്ട്. ആദമിന്റെ സന്താനമേ, ദുനിയാവിലെ സകലരും അള്ളാഹുവിനെ അനുസരിച്ചു, പുണ്യവാന്മാരായി ജീവിച്ചു. നീ അള്ളാഹുവിനെ ധിക്കരിച്ചു, ലം തൻഫഅക തഅതുഹും, അവരുടെ പുണ്യങ്ങൾ കൊണ്ട് നിനക്കൊരു ഗുണവുമില്ല. ഇനി അവരെല്ലാവരും ധിക്കാരികളായി അനുസരണ കെട്ട് ജീവിച്ചു, നീ അള്ളാഹുവിനെ അനുസരിച്ചു, അവരുടെ പാപങ്ങൾ അതുകൊണ്ട് നിനക്കൊരു ഉപദ്രവം ഉണ്ടാവുകയില്ല. അത് നമ്മൾ ആലോചിക്കുക. പലപ്പോഴും നമ്മൾ പല നന്മകളും ചെയ്യാനുള്ള തടസ്സം ആളുകളൊക്കെ അതൊഴിവാക്കിയിട്ടുണ്ട്. പല തിന്മകളും ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെയാണ് എന്ന കാരണം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല മരിക്കുന്ന സമയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ചോ ഇല്ലയോ, ഇത് മാത്രമായിരിക്കും നമ്മോടുണ്ടാകുന്ന ചോദ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒറ്റക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ളവരാണ്, ഒറ്റക്ക് ഈ ദുനിയാവിൽ നിന്ന് യാത്ര ചെയ്യാനുള്ളവരാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. ഈ ദുനിയാവിലെ ഓരോ ദിവസവും ഓരോ രാവും പകലും നമ്മെ നമ്മുടെ ആയുസ്സിലേക്ക് കൊണ്ടുപോകുന്ന വാഹനമാണ്. അതിൽ കയറി നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഹദ്ദസത്ക ലയാലി അന്ന ശീമതഹ തഫ്രീഖു മാ ജമഅത്ഹു ഫസ്മഅൽ ഖബറ. വഹദ്ദസത്ക ലയാലി, ഓരോ രാവും ഓരോ ദിവസവും നിന്നോട് പറയുന്നുണ്ട് അന്ന ശീമതഹ, ഈ രാവിന്റെയും പകലിന്റെയും സ്വഭാവത്തെക്കുറിച്ച്. അതെന്താണ്? തഫ്രീഖു മാ ജമഅത്ഹു ഫസ്മഅൽ ഖബറ, രാവും പകലും എന്താണ് ചെയ്യുന്നത്? അവരുടെ പണി എന്താണ്? അവരെന്തിനെയാണോ ഒരുമിച്ച് കൂട്ടുന്നത് അതിനെ അവർ തന്നെ പിരിച്ചുവിടും. ഇതാണ് അവരുടെ പ്രത്യേകത. രാവും പകലും മാറി വരുന്നതിനിടക്കാണ് നമ്മളുടെയൊക്കെ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. ആ ബന്ധങ്ങളൊക്കെ പിരിച്ചുവിടുന്നവനാണ് ഇതേ രാവും പകലും, അഥവാ ഒരു രാത്രി കഴിഞ്ഞ് പകൽ ഉദിച്ചപ്പോഴാണ് നമ്മളൊക്കെ പരിചയപ്പെട്ടത്. ഇതുപോലെ ഒരു രാത്രി കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിനിടയിൽ, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം അസ്തമിക്കുന്നതിനിടയിൽ, ആ പകലോ രാത്രിയോ നമ്മെ വിഭജിച്ച് ഒരാളെ ഖബറിലേക്ക് പറഞ്ഞയച്ച് ഒരാളെ ദുനിയാവിൽ ബാക്കിയാക്കി പുലർത്തിക്കളയും. ഇത് സംഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് രാവിനെയും പകലിനെയും നീ കരുതിയിരിക്കുക. അതിൽ ഒരുപാട് ഉപദേശങ്ങളുണ്ട്. അഥവാ സമയമെന്നുള്ളത്, ദിവസങ്ങൾ എന്നുള്ളത്, അത് മനുഷ്യനെ ഈ ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ്. ഫഹൽ റഅയ്ത ജദീദം ലം യഊദ് ഖലിഖൻ വഹൽ സമഅത ബിസഫ്വൻ ലം യഅദ് തദിറൻ. ദുനിയാവിൽ പഴകിപ്പോകാത്ത എന്തെങ്കിലും ഒരു വസ്തുവിനെ നീ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഏതൊരു വസ്തുവും എന്താവട്ടെ, അത് കാലം ചെല്ലും തോറും അതിന്റെ ശക്തി ക്ഷയിച്ച് പഴകി ദ്രവിച്ചില്ലാതാകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഇത് കാണുമ്പോൾ മനസ്സിലാക്കുക, ഇതുപോലെ തന്നെ ദ്രവിച്ചു തീരാനുള്ളതാണ് നമ്മുടെ യൗവനം, നമ്മുടെ ആയുസ്, നമ്മുടെ ജീവിതം. അത് പതുക്കെ പതുക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഒരുക്കം നമ്മൾ നടത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹമാണ് ഏറ്റവും വലിയ നാസിഹ്, ഏറ്റവും വലിയ ഗുണകാംക്ഷി, ഏറ്റവും വലിയ ഉപദേശകൻ. അദ്ദേഹം നമ്മെ ഉപദേശിച്ചിട്ടുണ്ട് ദുനിയാവിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അദ്ദേഹം പറഞ്ഞുവല്ലോ, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഒരു അപരിചിതനെ പോലെ, ഒരു വിദേശിയെ പോലെ, ഒരു നാട്ടിൽ നിന്ന് വേറെ ഒരു നാട്ടിലേക്ക് പോയി ജീവിക്കുന്ന ഒരാളെപ്പോലെ, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെയാവുക. എന്താണ് ഇതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞുവല്ലോ, മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകാനുള്ളവരാണ് നമ്മൾ. നമ്മുടെ തുടക്കം മാത്രമാണ് ദുനിയാവ്. നമ്മുടെ യഥാർത്ഥ ജീവിതം ഇവിടെയല്ല, അത് നാളെ പരലോകത്താണ്. അതുകൊണ്ട് തന്നെ തന്റെ യഥാർത്ഥ വീട്ടിലല്ലാതെ മറ്റൊരു നാട്ടിൽ ഒരു വിദേശിയായി കഴിഞ്ഞുകൂടുന്ന ഒരുത്തനെ പോലെയാവുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശം നൽകിയത്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇത് വിശദീകരിച്ചുകൊണ്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ശിഷ്യൻ, ബുദ്ധിമാനായ ഈ സ്വഹാബി, അദ്ദേഹം പറയുമായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിർ സബാഹ്, വൈകുന്നേരമായാൽ നേരം വെളുക്കുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. പലപ്പോഴും പല കാര്യങ്ങളും ആവർത്തിച്ച് കേട്ട് ഒരു വിരസത നമ്മെ ബാധിക്കും. അതിന്റെ ആശയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ മരവിച്ചു പോകും. അങ്ങനെ നമ്മൾ അവഗണിച്ചിട്ടുള്ള ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസാണ്, അസറുകളിൽപ്പെട്ട ഒരു അസറാണ്. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു പക്ഷേ ഇന്നിപ്പോ ഞാൻ സംസാരിച്ച ഈ സംസാരം, അല്ലെങ്കിൽ ഒരു മഗ്രിബ് മുതൽ ഇശാ വരെയോ അതിൽ കൂടുതലോ ഒക്കെ കേൾക്കുന്ന ഒരു നീണ്ട പ്രഭാഷണം, അതിനേക്കാൾ നമുക്ക് ഉപകാരം ചെയ്യും കുറച്ച് സമയം നമ്മൾ ഈ അസർ വായിച്ച് അതിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ. എന്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്? ഇദാ അംസൈത ഫലാ തൻതദിർ സബാഹ്, വൈകുന്നേരമായാൽ നാളെ നേരം വെളുക്കും എന്ന് കരുതരുത്. വൈദാ അസ്ബഹ്ത ഫലാ തൻതദിർ അൽമസാ, നേരം വെളുത്താൽ ഇന്ന് വൈകുന്നേരം വരെ ഞാൻ ജീവിച്ചിരിക്കും എന്ന് നീ പ്രതീക്ഷിക്കരുത്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ പ്രതീക്ഷിക്കാതെ അതിനിടക്ക് ഞാൻ മരിച്ചുപോകുമെന്ന് ഉറപ്പിച്ചിട്ട് എന്താണ് പിന്നെ ചെയ്യാനുള്ളത്? ഖുദ് മിൻ സിഹ്ഹതിക ലി മറദിക്, നിന്റെ ആരോഗ്യാവസ്ഥ, നിനക്ക് ആരോഗ്യമുള്ള സമയം, ആ സമയത്ത് നിന്റെ രോഗാവസ്ഥക്ക് വേണ്ടത് നീ ചെയ്യുക. ആരോഗ്യമുള്ള സമയത്ത് സാലിഹായ അമലുകൾ ചെയ്യുക. സലഫുകൾ പറയാറുണ്ടായിരുന്നു, യാ ഷബാബ് അലൈക്കും ബിൽ ഇബാദ ഫഇന്നൽ ഇബാദത ഫി ഷബാബ്, യുവാക്കളെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ഇത് ഇബാദത്തിനുള്ള സമയമാണ്, ഇതാണ് ഇബാദത്തിന്റെ സമയം. നമ്മൾ വളരെ വലിയ വിഡ്ഢിത്തമാണ് പലപ്പോഴും ചെയ്യുക. കുറച്ചുകൂടി കഴിയട്ടെ, 40 ആകട്ടെ 50 ആകട്ടെ എന്ന് നമ്മൾ കാത്തിരിക്കും. അങ്ങനെ അവസാനം എന്ത് സംഭവിക്കും? ചില സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഉത്രുഖിൽ മഅസി ഖബൽ അൻ തത്രുകക്, പാപങ്ങൾ നീ ഒഴിവാക്കുക, ആ പാപങ്ങൾ നിന്നെ ഒഴിവാക്കുന്നതിന് മുമ്പായി. കുറച്ച് പ്രായം ചെന്നാൽ നമ്മുടെ വികാരങ്ങൾ ക്ഷയിച്ചു തുടങ്ങും. നമ്മൾ പിന്നെ ഹറാമുകൾ ഉപേക്ഷിക്കുന്നതിന് വലിയൊരു മൂല്യമില്ലാതായി മാറും. നമ്മുടെ ശരീരം ക്ഷീണിച്ച് നമുക്കൊരു ഹറാമിനോട് ആഗ്രഹം തോന്നിയാലും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വരും. അതിനു മുമ്പായി നമ്മുടെ ബാക്കിയുള്ള യുവത്വം അള്ളാഹുവിന് വേണ്ടി നമ്മൾ കൊടുക്കുക, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക. അത് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടി തന്നെയാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ. അള്ളാഹുവിന്റെ പരീക്ഷണം, അള്ളാഹുവിന്റെ ടെസ്റ്റ്, ആ ടെസ്റ്റിന്റെ അവസരം പതുക്കെ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആയുസ്സിലേക്ക് നമ്മൾ അടുക്കും തോറും. അതുകൊണ്ട് ബാക്കിയുള്ള അവസരം നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ബുദ്ധിപൂർവം ആരോഗ്യമുള്ള സമയത്ത് രോഗ സമയത്തിന് വേണ്ടി അധ്വാനിച്ചാൽ എന്താണ് സംഭവിക്കുക? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു സഹീഹായ ഹദീസിൽ കാണാം. ഇത് അമരിത ബിനു ആദം ഔ സാഫർ, അള്ളാഹുവിന്റെ ഒരു മനുഷ്യൻ, ആദമിന്റെ സന്തതി ഒരു മനുഷ്യൻ, അവന് രോഗമായാൽ അല്ലെങ്കിൽ യാത്ര ചെയ്താൽ കുതിബ ലഹു മിനൽ അമൽ മാ കാന യഅമലുഹു സഹീഹൻ മുഖീമ, ആരോഗ്യമുള്ള സമയത്ത് അവൻ നാട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് യാത്രയ്ക്ക് മുമ്പ് അവൻ എന്ത് അമലാണോ ചെയ്തിരുന്നത് അതങ്ങ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്കൊരു ശീലമുണ്ടെന്ന് വെക്കുക, എല്ലാ ദിവസവും അരമണിക്കൂർ നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട് എന്ന് കരുതുക. രോഗമായി കിടപ്പിലായി ഒന്നോ രണ്ടോ വർഷം കിടന്നിട്ടാണ് മരിക്കുന്നത്, ഇത്രയും കാലം ഓരോ ദിവസവും ഈ അരമണിക്കൂറിനുള്ള പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുപോലെ എന്ത് കാര്യമാകട്ടെ, ദിവസം നമ്മൾ ഒരു ജൂസ് ഖുർആൻ ഓതുന്നുണ്ടെന്ന് വെക്കുക, അതിന് സാധിക്കാത്ത വിധത്തിലുള്ള രോഗം വന്നു, ആ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്ത് വലിയ നേട്ടമാണിത്! അതുകൊണ്ട് ഖുദ് മിൻ സിഹ്ഹതികലി മറദിക് വമിൻ ഹയാതികലി മൗതിക്, നിന്റെ ഈ ആയുസ് ആ കിട്ടിയ അവസരം അത് മരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, മരിക്കുന്നതിന് മുമ്പായി അത് ഉപയോഗപ്പെടുത്തുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് വെറുതെ പറഞ്ഞ ആളായിരുന്നില്ല. സലഫിനെ കുറിച്ച് നമുക്കറിയാം, അവരുടെ വാക്കുകൾ കുറവും പ്രവൃത്തി കൂടുതലുമായിരുന്നു. അള്ളാഹു തആല നമുക്കും അങ്ങനെയാവാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സീറയിൽ കാണാം, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം വീടുണ്ടാക്കിയത് ഒരു ആഴ്ച സമയം കൊണ്ടായിരുന്നു, ഏഴ് ദിവസം കൊണ്ട്. അതും ഒറ്റക്ക് പണിയെടുത്തുകൊണ്ട്, മറ്റൊരാളുടെ ഒരു ജോലിക്കാരന്റെ സഹായമില്ലാതെ. എന്ത് ചെറിയ വീടായിരിക്കും അത്! ആരാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ? അദ്ദേഹം ഖലീഫയുടെ മകനാണ്, രാജ്യത്തെ രാജാവിന്റെ മകനാണ്. ലോകത്ത് ഇന്ന് നിലവിലുള്ള 20 രാജ്യങ്ങൾ ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിലാണ്. ഇത്രയും രാജ്യങ്ങളുടെ 20 ഭരണാധികാരിയുടെ മകനാണ്. അദ്ദേഹം വീടുണ്ടാക്കിയത് ഒരാഴ്ച കൊണ്ട് സ്വന്തം കൈകൊണ്ട് പണിയെടുത്തു. കാരണം ഈ ഹദീസ് അവരുടെ മനസ്സിൽ അത്ര ആഴത്തിൽ പതിഞ്ഞിരുന്നു. ഇത് അസ്ബഹത ഫല തന്തവിർ മസ, ഇത് അംസീത ഫല തന്തവിർ അസ്ബാഹ്, ഇങ്ങനെയായിരുന്നു മുൻഗാമികൾ. ഇനി സഹോദരങ്ങളെ, മരണമെന്ന് പറയുന്ന ഈ ഭീകരമായ രംഗം, ഈ പ്രതിസന്ധി ഘട്ടം, അത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞു, രണ്ടാളൊരു രൂപത്തിലായിരിക്കും. ഒന്നുകിൽ വളരെ സന്തോഷത്തോടുകൂടി വേദനയുണ്ടെങ്കിലും അതിനുശേഷം ലഭിക്കാനിരിക്കുന്ന സുഖത്തെക്കുറിച്ച് ഓർത്തുള്ള സമാധാനത്തോടെയുള്ള മരണം, മറ്റൊന്ന് ഈ വേദനയ്ക്ക് പുറമെ ഇനി വരാനിരിക്കുന്ന കടുത്ത ശിക്ഷയെക്കുറിച്ച് ഓർത്തുള്ള തന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ ചെയ്തുപോയ തെറ്റുകൾ, പാഴാക്കിയ അവസരം, അതിനെക്കുറിച്ച് തന്നെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന, തന്നെ കുത്തിനോവിച്ചുകൊണ്ടിരിക്കുന്ന, കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ മലക്കുകളെക്കുറിച്ച്, ഈ മലക്കുകളെ കണ്ടുകൊണ്ടുള്ള വേദന നിറഞ്ഞ മരണം, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മുടേത്. ഈ അവസരം ഇതനുഭവിച്ച ഒരാൾ നമ്മുടെ കൂട്ടത്തിലില്ല. മരണം എന്താണ് എന്ന് ശരിക്കും അനുഭവിച്ച് തിരിച്ചു വന്ന ഒരാളുമില്ല. പക്ഷേ മുൻഗാമികളായ ചില ആളുകൾ അവരുടെ മരണ സന്ദർഭത്തിൽ, മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ചില സൂചനകൾ കിട്ടിയപ്പോൾ, മരിക്കാൻ പോവുകയാണ് എന്നായ സമയത്ത് അവർ പറഞ്ഞ ചില വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് കണ്ടാൽ എന്താണ് മരണമെന്ന് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകും. മുആവിയ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണാസന്നനായ സമയത്ത് പറഞ്ഞു, എന്നെ നിങ്ങൾ എഴുന്നേൽപ്പിച്ചിരുത്തുക. കിടക്കുന്നിടത്ത് അദ്ദേഹം എഴുന്നേറ്റിരുന്നു. ഫജഅല യുസബ്ബിഹുല്ലാഹ തആല വയദ്കുറുഹു, അദ്ദേഹം തസ്ബീഹും ദിക്റുമൊക്കെ ചൊല്ലാൻ തുടങ്ങി. ثم بكى ان الذي هم كرنوا وقال اذهم برنوا تذكر ربك يا معاويه بعد الهرم والانحطاط سبحان الله اذهم ذكر ചൊല്ലിട്ട് തസ്ബീഹും മറ്റു ذكرുമൊക്കെ ചൊല്ലിട്ട് പറയുന്നത് എന്താണ്? تذكر ربك يا معاويه بعد الهرم والانحطاط, നിന്റെ ശക്തിയൊക്കെ ക്ഷയിച്ച് നീ വീണു കഴിഞ്ഞതിനു ശേഷം വയസ്സനായി ഒന്നിനും സാധിക്കാത്ത അവസ്ഥ വന്നു, ഇപ്പോഴാണോ നീ ذكر ചൊല്ലുന്നത് എന്ന് അദ്ദേഹം സ്വയം ചോദിക്കുകയാണ്. അഥവാ അദ്ദേഹം ആരാണെന്ന് നമുക്കറിയാം, കാത്തിബുൽ വഹി, റസൂലിന്റെ വഹി എഴുതുന്ന ആളാണ്. ഖാലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമ്മാവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ സഹോദരനാണ്. അതുപോലെ നിരവധി ഫളലുകളുള്ള മഹാനായ സഹാബിയാണ്. അദ്ദേഹമാണ് പറയുന്നത്, ഒരു പക്ഷേ പാഴാക്കിയ ഏതെങ്കിലും സന്ദർഭം, വിക്രില്ലാതെ കഴിച്ചുകൂട്ടി ഏതെങ്കിലും സന്ദർഭം ഓർത്തിട്ടായിരിക്കും, യുവാവായിരിക്കുന്ന സമയത്ത് സമയം കളഞ്ഞ് ഇപ്പൊ വയസ്സനായിട്ടാണോ നീ ദിക്ർ ചൊല്ലുന്നത്? യുവത്വത്തിന്റെ തണ്ടുകൾ, ശാഖകൾ, തന്റെ ജീവിതത്തെ ഒരു മരത്തോട് ഉപമിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. ഒരു മരം എങ്ങനെയാണ്? അതൊരു വിത്തായി തുടങ്ങി ചെറിയൊരു തയ്യായി വളർന്ന് പതുക്കെ പതുക്കെ വളർന്ന് ഒരു ഘട്ടത്തിൽ അതിന്റെ പൂർണ്ണ വളർച്ചയും അതിന്റെ പൂർണ്ണമായ കരുത്തും ആർജിച്ചതിന് ശേഷം അതിന്റെ കൊമ്പുകളിൽ ഇലകൾ പച്ചപ്പോടുകൂടി കഴിഞ്ഞുകൂടി അവസാനം ഇലകൾ പഴുത്ത് ശരീരം ക്ഷയിച്ച് ക്ഷീണിച്ച് ഉണങ്ങി അത് അവസാനം താഴെ വീഴുന്നു. ഇങ്ങനെയുള്ള ഒരു മരത്തോട് ഉപമിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ ദിക്റൊക്കെ
യുവത്വത്തിന്റെ ശാഖകളിൽ വെള്ളമുള്ള അതിങ്ങനെ തളർത്തു നിന്നിരുന്ന കാലത്താകാമായിരുന്നില്ലേ? വബക്കാഹത്ത അല ബുക്കാഹു, എന്നിട്ട് അദ്ദേഹം ശബ്ദമുണ്ടാക്കി കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ റബ്ബിർഹമി ശൈഖൽ ആസി ദൽ ഖൽബൽ ഖാസി, അല്ലാഹുമ്മ അഖിലിൽ അസറത വഗ്ഫിർ സല്ല വജുദ് ബിഹിൽമിക അല മൻ ലാ യർജു ഗൈറക വലാ യഫിഖു ബി അഹദിൻ സിവാക. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, ഈ പാപിയായ വൃദ്ധന് നീ പുറത്തു തരിക. മനസ്സ് കട്ടിയായിപ്പോയ, കടുത്തുപോയ ഈ അടിമക്ക് നീ പുറത്തു തരിക. അള്ളാഹുവെ, എന്റെ ആവലാതി നീ സ്വീകരിക്കുക, പാപങ്ങൾ നീ പൊറുക്കുക, നിന്റെ ഹെൽമ്, നിന്റെ സഹനം അത് നീ ഉദാരമായി എനിക്ക് നൽകുക. നീയല്ലാതെ മറ്റൊരാളിലും എനിക്ക് പ്രതീക്ഷയില്ല, നിന്നിലല്ലാതെ മറ്റൊരാളിൽ ഞാൻ അവലംബിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ ഒരു വലിയ ഖലീഫയായിരുന്ന അബ്ദുൽ മലിക് ഇബ്നു മർവാൻ റഹിമഹുല്ലാഹ് ഉമവി ഖിലാഫത്തിലെ അറിയപ്പെട്ട ഒരു ഖലീഫയാണ്. അദ്ദേഹം മരണാസനനായി കിടക്കുമ്പോൾ ഇതുപോലെ എഴുന്നേറ്റിരുത്താൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ദുനിയാ മാ അത്യബക്, ദുനിയാവേ നീ എത്ര നല്ലവനാണ്. ഇന്ന തവീലക ലഖസീർ വ ഇന്ന കസീറക ലഹഖീർ, നിന്റെ അടുത്ത് ദീർഘമായിട്ടുള്ള ഒരുപാട് കാലം കഴിച്ചു കൂട്ടുന്നത്, ഒരുപാട് കാലം അനുഭവിക്കുന്ന അനുഭവങ്ങൾ അതൊക്കെ കസീറാണ്, അതൊക്കെ ചുരുങ്ങിയതാണ്, അഥവാ ദുനിയാവ് അവസാനിക്കുന്ന സമയത്ത് അതൊക്കെ വളരെ നിസ്സാരമായി തോന്നുന്നതാണ്. വൈന്ന കസീറക്ക ല ഹക്കീർ, നിന്റെ അടുക്കൽ ധാരാളമുള്ളതെല്ലാം യഥാർത്ഥത്തിൽ നിസ്സാരമാണ്. വൈൻ കുന്ന ബിക്കല ഫി ഗുറൂർ, ഞങ്ങൾ നിന്നെ കൊണ്ട് വഞ്ചനയിലായിരുന്നു, നിന്റെ വഞ്ചനയിലായിരുന്നു. ഖീല ലഹു കൈഫ തജിദുക്ക്, അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണിപ്പോൾ തോന്നുന്നത്, മരിക്കാനായി കിടക്കുകയാണ്, എന്താണിപ്പോൾ അനുഭവിക്കുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, അജിദുനി കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞ, ഖുർആനിൽ പറഞ്ഞ ഒരു സന്ദർഭം അതാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. വലഖദ് ജിഅ്തുമൂന ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ, ആദ്യ സന്ദർഭത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ ഏകരായി, ഓരോരുത്തരായി, ഒറ്റക്കൊറ്റക്കായി നിങ്ങൾ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. വതറക്തും മാ ഖവ്വൽനാകും വറാഅ ദുഹൂരിക്കും, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചതൊക്കെ നിങ്ങൾ നിങ്ങളുടെ പിറകിൽ ഉപേക്ഷിച്ച്, അള്ളാഹു ഏൽപ്പിച്ചതാണ് സമ്പത്ത്. വാംഫിഖു മിമ്മാ റസഖനാകും, ഞാൻ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക. അള്ളാഹു നൽകിയതാണ് സമ്പത്ത്, അള്ളാഹു നൽകിയതാണ് മക്കൾ, അള്ളാഹു നൽകിയതാണ് എല്ലാ അനുഗ്രഹങ്ങളും, അധികാരം. ലോകത്തിന്റെ നല്ലൊരു ഭാഗം ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് അദ്ദേഹം. അതൊക്കെ ഒഴിവാക്കി നമ്മളും നമ്മുടെ അമലുകളും മാത്രം, അതുമായി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അഥവാ ഇതൊക്കെ ഓർമ്മ വരും മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ. അതാ അസ്സുലമി റഹിമഹുല്ലാ, അദ്ദേഹം രോഗം ബാധിച്ച് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സന്ദർശിച്ച ചില ആളുകൾ ചോദിച്ചു, കൈഫ തറ ഹാലക്, എന്താണ് അങ്ങയുടെ അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, അൽ മൗതു ഫി ഉനുഖി വൽ ഖബ്റു ബൈന യദൈ വൽ ഖിയാമത്തു മൗഖിഫി, മരണം എന്റെ കഴുത്തിലെത്തിയിട്ടുണ്ട്, ഖബർ എന്റെ മുന്നിൽ കാണുന്നുണ്ട്, ഖിയാമത്ത് അവിടെയാണ് എനിക്ക് പോയി നിൽക്കാനുള്ളത്, വജിസ്റു ജഹന്നമ തരീഖി, നരകത്തിന്റെ മുകളിലെ പാലം സറാദ്, അതിലാണ് എനിക്ക് പ്രവേശിക്കാനുള്ളത്, അതാണ് എന്റെ മാർഗം. വലാ അദ്രി മാ യുഫ്അലു ബി, എന്നെ എന്ത് ചെയ്യും എന്നെനിക്കറിയില്ല, അള്ളാഹു എന്താണ് തരുക എന്നറിയില്ല. ഫമ ബക്ക ബുക്കാൻ ശദീദൻ ഹത്ത ഖുശി അലൈഹി, പിന്നീട് അദ്ദേഹം കരഞ്ഞു ബോധം കെട്ടുപോയി. ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ റഹ്മനി വർഹം വഹ്ശതി ഫിൽ ഖബർ, അള്ളാഹുവേ എന്നോട് നീ കരുണ കാണിക്കണം, ഖബറിൽ ഞാൻ അനുഭവിക്കാൻ പോകുന്ന ഏകാന്തത ആ അവസ്ഥയെ നീ അലിവോടെ കരുണയോടെ കാണണം. വമസ്റഇ ഇൻദൽ മൗത്ത്, മരണ സന്ദർഭത്തിൽ ഞാൻ മരിച്ചു വീഴുന്നത് അതോർത്ത് നീ എന്നോട് കരുണ കാണിക്കണം. വർഹം മഖാമി ബൈന യദൈക യാ അർഹമർ റഹീമീൻ, റബ്ബേ നിന്റെ മുമ്പിൽ ഒറ്റക്ക് വന്ന് നിൽക്കുന്ന ആ അവസ്ഥയിൽ എന്നോട് നീ കരുണ കാണിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. സഹോദരങ്ങളെ, മുത്തഖിയങ്ങളായ ആളുകൾ, സ്വാലിഹ്യങ്ങളായ ആളുകൾ, സഹാബത്ത്, അവർ മരണം മുന്നിൽ കണ്ടപ്പോൾ അനുഭവിച്ച വേദനയും വിഷമവും, സ്വയം അവർ പഴിച്ചതും പാഴാക്കിയ അവസരങ്ങൾ ഓർത്ത് അവർ പരിതപിച്ചതുമാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ പാപികളായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഓർത്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല ഒരു ഖാതിമത്ത്, നല്ല ഒരു അവസാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ആദ്യം എന്നെയും പിന്നെ നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ അവസാനം നന്നാകാനും ചീത്തയാകാനും ചില കാരണങ്ങളുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരും മരിക്കുന്നത്. പല അവസ്ഥയിൽ മരിക്കുന്ന ആളുകളുണ്ട്. പാപങ്ങൾ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, നമസ്കാരമില്ലാത്ത അവസ്ഥയിൽ വാഹനാപകടങ്ങളിൽ, അതുപോലെ തന്നെ ഹറാമുകൾക്ക് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട് വാഹനമെടുത്ത് പോകുന്നതിനിടക്ക് ഒക്കെ മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ സ്വാലിഹായ അമലുകളിൽ മുഴുകിക്കൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചതിന് ശേഷം, അതിനുശേഷം ഫജ്ർ ജമാഅത്തിൽ നമസ്കരിച്ച് അതും കഴിഞ്ഞ് ജനങ്ങളെ ഒരു നല്ല ഉപദേശം നൽകി ഇങ്ങനെയൊക്കെ മരണപ്പെട്ട നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ കടന്നുപോയി. ഇങ്ങനെ എത്രയോ ആളുകൾ രണ്ടവസ്ഥയിലായി മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ഇങ്ങനെ സൂഉൽ ഖാത്തിമത്തും ഒരു വിഭാഗത്തിന് നല്ല ഖാത്തിമത്തും ഉണ്ടാകുന്നത്? ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല ഈ ഇതിനുള്ള കാരണം വിശദീകരിച്ചിട്ടുണ്ട്, മറ്റു പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ കാരണം? ഒരു മനുഷ്യൻ എന്തൊരവസ്ഥയിലാണോ ജീവിച്ചിരുന്നത്, ഒരു മനുഷ്യൻ ഏറ്റവും ആത്മാർത്ഥമായി എന്താണോ പ്രവർത്തിച്ചിരുന്നത്, അതായിരിക്കും അയാളുടെ ജീവിതത്തിൽ അവസാനമായി സംഭവിക്കുക. ഇബ്നു ഖയ്യിം കുറെ കഥകൾ പറയുന്നുണ്ട്, കുറെ അനുഭവങ്ങൾ. മരണാസന്നരായ ചില ആളുകൾ അവർക്ക് കെലിമ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി വന്ന് അവരുടെ സുഹൃത്തുക്കൾ കെലിമ ചൊല്ലിക്കൊടുത്ത സമയത്ത് വേറെ പല വാക്കും പറഞ്ഞ്, കെലിമ ചൊല്ലാതെ മറ്റു പല വാക്കുകളും പറഞ്ഞ് മരിച്ചുപോയ ആളുകൾ. ഒരു കച്ചവടക്കാരൻ, അയാൾ കച്ചവടത്തിൽ മുഴുകി ജീവിച്ച ആളാണ്, സമ്പത്തിനെ ആരാധിച്ച് ജീവിച്ച മനുഷ്യൻ. അവൻ മരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ അടുത്ത് വന്ന് കെലിമ ചൊല്ലിക്കൊടുത്തു. അയാൾ പറയുന്നത് 1000, 10000, 5000 എന്നൊക്കെ പറഞ്ഞ് കുറെ സംഖ്യകൾ പറഞ്ഞ് മരിച്ചുപോയി. കാരണം അയാളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പണമായിരുന്നു ഉണ്ടായിരുന്നത്. കച്ചവടം ഹറാമല്ല, സമ്പത്തിന് ഇസ്ലാമിൽ പരിധിയൊന്നും വെച്ചിട്ടില്ല. പക്ഷെ മനസ്സിൽ സമ്പത്തിനോട് ആർത്തി ഉണ്ടായാൽ അവൻ പരലോകം മറന്നുപോകും. ഉള്ളിന്റെ ഉള്ളിൽ എന്തായിരുന്നു അത് അവസാനം പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് വിശ്വാസം പറഞ്ഞത് തഈസ അബ്ദു ദീനാർ, തഈസ അബ്ദു ദിർഹം, ദീനാറിനെയും ദിർഹമിനെയും ആരാധിക്കുന്നവൻ അവൻ നശിച്ചു പോകട്ടെ എന്ന് വിശ്വാസനും അവനെതിരായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇങ്ങനെ ജീവിച്ചവനായിരിക്കാം. അതുപോലെ ചില ആളുകൾ അവർ മരിക്കാൻ കിടക്കുന്ന സമയത്ത് സ്ത്രീകളുടെ പേര് പറഞ്ഞ് മരിച്ചുപോയിട്ടുണ്ട്. ചില ആളുകൾ മരണാസന്നനായി കിടക്കുമ്പോൾ കെലിമ ചൊല്ലി കൊടുത്ത സമയത്ത് അവർ കളിച്ചിരുന്ന ചില കളികളുടെ പേര് പറഞ്ഞ് അതിലുള്ള ചില സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ച് മരിച്ചുപോയിട്ടുണ്ട് കെലിമ ചൊല്ലിക്കൊടുത്ത സമയത്ത്. അപ്പൊ അവസാനം നന്നാവോ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വന്ന് നന്നാക്കാൻ പറ്റുന്നതല്ല നമ്മുടെ അവസാനം. നമ്മൾ ബെഡിൽ കിടന്ന് മരിക്കുകയാണ്, നമ്മുടെ സുഹൃത്തുക്കൾ വന്ന് നമുക്ക് ഒരു ഹുസ്നുൽ ഖാത്തിമ ഉണ്ടാക്കി തരാം എന്ന് കരുതി കെലിമ ചൊല്ലിയത് കൊണ്ട് ഉണ്ടാകുന്നതല്ല ഹുസ്നുൽ ഖാത്തിമ. ഉലമാക്കൾ പറയുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഒരാൾ ചെയ്തിരുന്ന പ്രവൃത്തി അത് അതിന് യോജിച്ച രീതിയിൽ അയാൾ മരണപ്പെടുന്നത്. കാരണം അവർ പറയുന്നു മരണപ്പെടുന്ന സമയത്ത് ഒരാൾക്കും തക്കല്ലുഫ് സാധിക്കുകയില്ല, ഒരാൾക്കും ഒരു ജാഡ അഭിനയം ആ സമയത്ത് സാധിക്കുകയില്ല. അതേതുപോലെയാണ് ഒരു തുണി നമ്മൾ വെള്ളത്തിൽ മുക്കി എന്നിട്ട് അത് പിഴിഞ്ഞു എന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? ശക്തിയായി പിഴിയുന്ന സമയത്ത് അതിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള വെള്ളത്തുള്ളികൾ പുറത്തു വരും, ചിലപ്പോൾ അതിന്റെ കളർ കൂടി അതിന്റെ കൂടെ പോരും. ഇതുപോലെ നമ്മുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് അങ്ങേയറ്റത്തെ വേദനയാണ് നമ്മൾ അനുഭവിക്കുക. അതുപോലെ ഞാൻ ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ് എന്നുള്ള ബോധം ആ സമയത്ത് നമുക്ക് വരും, പൂർണ്ണമായ ബോധം. ഇപ്പോൾ ഒരു മയ്യത്തിന്റെ മുമ്പ് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് അമ്പരന്ന് നിൽക്കുന്നില്ലേ? ഒരാൾ നമ്മുടെ മുന്നിൽ കിടന്ന് മരിക്കുമ്പോൾ നമുക്കൊരു ബോധമുണ്ടാകുന്നില്ലേ? അതിന്റെയും 10000 ഇരട്ടി ഉറപ്പ് നമുക്ക് കിട്ടും നമ്മൾ മരിക്കുന്ന സമയത്ത്. ആ ബോധം വന്ന് നിൽക്കുന്ന സമയമാണ്, ആ സമയത്ത് പിന്നെ അഭിനയത്തിന് സാധ്യതയില്ല. അതുകൊണ്ട് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തായിരുന്നു ഉള്ളത് അത് പുറത്തേക്ക് വരും. ഇതുകൊണ്ടാണ് ഹസ്നുൽ ഖാത്തിമയും സുഉൽ ഖാത്തിമയും ഓരോരുത്തർക്കും അവരുടെ അവസ്ഥക്കനുസരിച്ച് ഉണ്ടാകുന്നത്. നമ്മുടെ അവസാനം നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതിനുള്ള മാർഗം ഇതാണ്, നമ്മുടെ രഹസ്യം നന്നാക്കുക, നമ്മുടെ പ്രവൃത്തികൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതാക്കി മാറ്റുക. അതുമാത്രമാണ് നമ്മുടെ അവസാനം നന്നാക്കാനുള്ള മാർഗം, അതുമാത്രമാണ് നമ്മുടെ മരണം എളുപ്പമാക്കാനുള്ള മാർഗം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മറ്റെല്ലാ വിശ്വാസികളുടെയും അവസാനം നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. നമ്മുടെ ബാക്കിയുള്ള ജീവിതം അവനിഷ്ടപ്പെടുന്ന രൂപത്തിലാക്കി മാറ്റട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടുപോയ എല്ലാ വിശ്വാസികളുടെയും പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുകയും ഖബർ വെളിച്ചമുള്ളതാക്കുകയും പരലോകത്ത് അവരെ ജന്നത്തുൽ ഫിർദൌസിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا ولوالدينا ولمشايخنا وللمؤمنين والمؤمنات. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.